بسم الله الرحمن الرحيم.
وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا.
മൂസ തന്റെ ഭൃത്യനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. ഞാൻ രണ്ട് കടലുകൾ കൂടിച്ചേരുന്നിടത്ത് എത്തുകയോ അല്ലെങ്കിൽ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ നടന്നു കഴിയുകയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.
فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا.
അങ്ങനെ അവർ ആ കടലുകൾ രണ്ടും കൂടിച്ചേരുന്നിടത്തെത്തിയപ്പോൾ തങ്ങളുടെ മത്സ്യത്തിന്റെ കാര്യം മറന്നുപോയി. അങ്ങനെ അത് കടലിൽ ചാടി അത് പോയ മാർഗം ഒരു തുരങ്കം പോലെ ആക്കി തീർത്തു. അങ്ങനെ അവർ ആ സ്ഥലം വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മൂസ തന്റെ ഭൃത്യനോട് പറഞ്ഞു, നീ നമുക്ക് നമ്മുടെ ഭക്ഷണം കൊണ്ടുവാ. നമ്മുടെ ഈ യാത്ര
നിമിത്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുലൂഗുൽ മറാമിൽ ബാബു ഷുറൂത്തു സലാന നമസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അബൂ മർസദ് അൽ ഖനവിയിൽ നിന്നുള്ള ഹദീസാണ് വിശദീകരിച്ചത്. അബൂ മർസദ് അൽ ഖനവിയിൽ നിന്നുള്ള ഹദീസ്, ലാ തുസല്ലു ഇലൽ ഖുബൂർ വല തജ്ലിസു അലൈഹ എന്നുള്ള ഹദീസ്. അതിനെ തുടർന്ന് ഇനി ഏതാനും ഹദീസുകൾ. നജസിൽ നിന്ന് നമസ്കരിക്കുന്നവൻ ശുദ്ധിയാകണമെന്നത് അറിയിക്കുന്ന ഹദീസുകളാണ് രണ്ടെണ്ണം. ബാക്കി നമസ്കാരത്തിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടു. ഒന്നാമത്തെ ഹദീസ്, അൻ അബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅ അഹദുക്കും അൽ മസ്ജിദ് ഫലിയൻദുർ ഫഇൻ റആ ഫി നഅലൈഹി അദൻ ഔ ഖദിറൻ فليمسحه وليصلي فيهما اخرجه ابو داود وصححه ابن خزيمه അടുത്ത ഹദീസ് കൂടി നോക്കാം. വൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വതിഅ അഹദുക്കും അൽ അദാ ബിഖുഫൈഹി ഫതഹൂറുഹുമ അത്തുറാബ് റവാഹു അബു ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ. അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെയല്ലേ. റവാഹു അബു ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ. അത് ഈ രണ്ട് ഹദീസുകൾ ഒരേ വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അബു സഈദിൻ ഖുദ്രിയിൽ നിന്ന് നിവേദനം. അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബു സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. ഖാൽ, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇദാ ജാഅ അഹദുക്കും അൽ മസ്ജിദ്, ഇദാ ജാഅ വന്നാൽ, അഹദുക്കും നിങ്ങളിൽ ഒരാൾ, എവിടേക്ക്? അൽ മസ്ജിദ, പള്ളിയിലേക്ക്. നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ, ഫല്യന്ദുർ, അവൻ നോക്കട്ടെ. ഫല്യന്ദുർ, അപ്പോൾ അവൻ നോക്കട്ടെ. ഫഇൻ റആ ഫി നഅലൈഹി അദൻ ഔ ഖദറൻ, ഫഇൻ റആ അവൻ കണ്ടാൽ, ഫി നഅലൈഹി അവന്റെ പാദരക്ഷകളിൽ, ഇരു പാദരക്ഷകളിൽ, നഅലൈഹി എന്നാണ്, ഫി നഅലൈഹി, നഅലു എന്നാണ് പാദരക്ഷ, നഅലൈനി പാദരക്ഷകൾ രണ്ടെണ്ണം, നഅലൈഹി അലൈഹിസ്സലാം അവന്റെ രണ്ടു പാദരക്ഷകളിൽ, ചെരുപ്പുകളിൽ അവൻ കണ്ടാൽ, എന്ത് കണ്ടാൽ, അദൻ ഔ ഖദിറൻ, അദൻ അദൻ എന്നാണ് വൃത്തികേട്, മാലിന്യം, അദൻ ഔ ഖദറൻ, ഖദറൻ എന്നാലും അദൻ എന്നാലും ഒരേ അർത്ഥമാണ്, മാലിന്യം, മ്ലേച്ഛത, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോ അദൻ അല്ലെങ്കിൽ ഖദറൻ, അവന്റെ ചെരുപ്പുകളിൽ അവൻ മാലിന്യമോ മ്ലേച്ഛതയോ കണ്ടാൽ, ഫല്യംസഹു അവനത് തുടച്ച് നീക്കട്ടെ. ഫല്യംസഹു, അപ്പോൾ അവനതിനെ തുടച്ച് നീക്കട്ടെ. വല്യുസല്ലി ഫീഹിമ, വല്യുസല്ലി അവൻ നമസ്കരിക്കുകയും ചെയ്യട്ടെ. ഫീഹിമ അവകളിൽ, അവൾ എന്നാണ് ആ ചെരുപ്പുകളിൽ. വല്യുസല്ലി അവൻ നമസ്കരിക്കുകയും ചെയ്യട്ടെ. ഫീഹിമ ആ ചെരുപ്പുകളിൽ. അഖ്റജഹു അബൂദാവൂദ്, ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്തു. വസഹഹഹു, ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ. അബൂദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്തു, ഇബ്നു ഖുസൈമ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ ഈ ഹദീസിൽ ഇദാ ജാ അഹദുകുമുൽ മസ്ജിദ്, ഒരാൾ പള്ളിയിൽ വന്നാൽ, ഫല്യംദുർ അവൻ നോക്കട്ടെ, ഫൈൻ റാഫി നഅലൈഹി തന്റെ ചെരുപ്പുകളിൽ അവൻ കണ്ടാൽ, അവൻ ഔഖദറൻ വല്ല മ്ലേച്ഛതയോ വല്ല വൃത്തികേടോ കണ്ടാൽ, ഫല്യംസഹു അതിനവൻ തുടക്കുകയും, വല്യുസല്ലി ഫീഹിമ അതിനവൻ നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ ഹദീസിൽ പറയുന്നത്. അടുത്ത ഹദീസ് അതുകൂടി പറഞ്ഞിട്ട് അതിലെ മസലകൾ ചിലത് പറയാം. വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു, അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വതിയ അഹദുക്കും, ഇദാ വതിയ, വതിയ എന്നാ ചവിട്ടിയാൽ, ദാസ ചവിട്ടിയാൽ, വതിയ എന്ന് പറഞ്ഞാല് ദാസ എന്നർത്ഥം, ചവിട്ടി. ദാസ ചവിട്ടി. ഇദാ വതിയ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചവിട്ടിയാൽ, അൽ അദ അതെന്നാണ് വൃത്തികേട്, മാലിന്യം. ബിഖുഫൈഹി, തന്റെ രണ്ട് ഹുഫകൾ കൊണ്ട്, തന്റെ ഹുഫകൾ കൊണ്ട്, ഹുഫ് ബി ബി ഹുഫ ഹുഫൈ ഹി എന്നാണ് ഇവിടെ ശരിക്കും ഹുഫൈനിയാണ്, രണ്ട് ഹുഫ എന്നുള്ളതിന്. പക്ഷേ ഈ ഹായിലേക്ക് ചേർത്തപ്പോൾ ഈ നൂന് കളഞ്ഞു പോയതാണ്. അപ്പൊ ഹുഫൈഹി എന്ന് പറഞ്ഞാൽ ഇരു പാദരക്ഷകൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പിന്നെ ഇതാ വത്യാഹദിക്കും, നിങ്ങളൊരാൾ ചവിട്ടിയാൽ, അൽ അദ അതാന്നാല് വൃത്തികേട്, ബി ഹുഫൈഹി തന്റെ ഹുഫകൾ കൊണ്ട്, ഒരാൾ പാദരക്ഷ ധരിച്ചിട്ടുണ്ട്, അയാള് മാലിന്യത്തിൽ ചവിട്ടിയാൽ, ഫതഹൂറുഹുമ അത്തുറാബ്, ഫതഹൂറുഹുമ, അപ്പോൾ ഈ ഹുഫകളെ ശുദ്ധീകരിക്കുവാനുള്ളത്, ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അത്തുറാബ്, മണ്ണാകുന്നു. ഫതഹൂറുഹുമ, ഈ രണ്ട് ഹുഫകൾക്ക് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അത്തുറാബ്, അത് മണ്ണാകുന്നു. ഈ ഹദീസും റവാവി അബൂദാവൂദ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്താണ്. വസഹഹു, ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹിബ്ബാൻ. അപ്പൊ ഈ ഹദീസുകൾ രണ്ടും കൈകാര്യം ചെയ്യുന്ന ഒരേ വിഷയമാണ്, എന്താണ്, ഒരാൾ പള്ളിയിൽ വന്നു, അയാൾ പാദരക്ഷ ധരിച്ചിട്ടുണ്ട്, ചെരുപ്പിട്ടുണ്ട്, അല്ലെങ്കിൽ അയാള് പിന്നെ ഹുഫ ധരിച്ചിട്ടുണ്ട്. ഹുഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പിന്നെ തോലുകൊണ്ടുള്ള പാദരക്ഷയാണ്, നിര്യാണി അറിയുന്ന രീതിയിൽ. അത് മിക്കവാറും തോലുകൊണ്ടായിരിക്കും. ഇനി തോലായാലും ശീലയായാലും മറ്റെന്തായാലും നിര്യാണി അറിയുന്ന രീതിയിൽ ധരിക്കുന്ന പാദരക്ഷക്ക് പിന്നെ അതാണ് ഹുഫ. അയാൾ ധരിച്ചു വന്നപ്പോ അയാള് പിന്നെ പള്ളിയിൽ പിന്നെ പ്രവേശിക്കുമ്പോ അയാൾ നോക്കട്ടെ എന്ന റസൂലുള്ള പറയുന്നത്. എന്ത് നോക്കണം? ഈ പാദരക്ഷയിൽ മാലിന്യമായിട്ടുണ്ടോ, വൃത്തികേടായിട്ടുണ്ടോ? അങ്ങനെ വൃത്തികേടായിട്ടുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിനെ തുടച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്, അതിൽ നമസ്കരിക്കേണ്ടത്. ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നു തുടച്ച്, ഇവിടെ ഫല്യംസഹു അവൻ തുടക്കട്ടെ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് തുടക്കണം എന്നുള്ളത് ഇവിടെ അറിയിച്ചു. അതേതാ, തഹൂറുഹുമ തുറാബ്, ചെരുപ്പിൽ, അതേപോലെ തന്നെ ഹുഫയിൽ, പാദരക്ഷയിൽ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധിയാക്കേണ്ടത് എന്തുകൊണ്ടാണ്? മണ്ണിൽ ഒരച്ചിട്ടാണ്, മണ്ണിൽ ഒരച്ചിട്ട് വൃത്തികേട് പോക്കിയതിന് ശേഷമാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്, നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത്. ഇവിടെ ഈ ഹദീസുകൾ, അപ്പോ ഒരാൾ ചെരുപ്പിട്ട് പള്ളിയിൽ കയറണീന്റെ ഹുക്കും എന്താ? ഒരാൾ ചെരുപ്പ് ധരിച്ച്, ചെരുപ്പ് ധരിച്ചിട്ട് പള്ളിയിൽ കയറാൻ പറ്റുമോ? ചെരുപ്പ് ധരിച്ച് പള്ളിയിൽ, ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ യഹൂദ് വസല്ലു ഫിന്നിയാൽ, നിങ്ങൾ ജൂതരോട് എതിരാവുക, പാദരക്ഷ ധരിച്ച് നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. പാദരക്ഷകളിൽ നിങ്ങൾ നമസ്കരിക്കുക, ജൂതരോടെതിരാതെ. അപ്പൊ അതിന്റെ അർത്ഥത്തിൽ ചില ആളുകൾ വാശി പിടിക്കും പാദരക്ഷ ധരിച്ചിട്ട് നിസ്കരിക്കാൻ. യഥാർത്ഥത്തിൽ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെരുപ്പ് ധരിച്ച് നിസ്കരിച്ചോളൂ എന്നാണ് കൽപ്പന, ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ കൽപ്പനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് വന്ന മറ്റൊരു തിരുമൊഴി അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ വല്ലവരും ചെരുപ്പണിഞ്ഞ് നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ചാൽ അവനെ നിസ്കരിക്കട്ടെ, ചെരുപ്പ് ഊരിയിട്ട് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ നിസ്കരിക്കട്ടെ. അപ്പോ പിന്നെ ആദ്യം പറഞ്ഞ ഹദീസിലുള്ള കൽപ്പന നിർബന്ധമായിട്ട് ഒരാൾ ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നുള്ളതല്ല. പിന്നെ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കൽ എന്താണ് അനുവദനീയമാണ്. പക്ഷെ പള്ളിയിൽ ചെരുപ്പിട്ട് കയറണതിന്റെ ഹുക്കും എന്താ? പണ്ട് കാലങ്ങളിൽ പള്ളി എന്ന് പറഞ്ഞാൽ മണല് വിരിച്ചിട്ട പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ, കയറി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പള്ളിന്റെ പവിത്രത ഏതവസ്ഥയിലും നമ്മൾ മാനിക്കണം, എല്ലാവരും മാനിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചെരുപ്പിട്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ പള്ളിയിൽ കയറണതിന് മുമ്പ്. കാരണം എന്താ, ഈ ചെരുപ്പിട്ട് കയറി പള്ളി വൃത്തിയാടാക്കാൻ പാടുള്ളതല്ല. ചെരുപ്പിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവൻ അതിൽ നിസ്കരിക്കട്ടെ എന്നാ റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായല്ലേ? ഇന്ന് പള്ളിക്ക് ചെരുപ്പിട്ട ഒരാൾ വന്നാൽ എന്താ മനസ്സിലായി? ചെരുപ്പിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാർപ്പറ്റിലായിട്ടുണ്ടെങ്കിൽ പള്ളി നജസാക ചെയ്യുക, വൃത്തികേടാക ചെയ്യുക. ചെരുപ്പിൽ വൃത്തികേടുണ്ടെങ്കിൽ ആ വൃത്തികേട് പള്ളിയിൽ ആകും. അത് പിന്നെ മണലുകൊണ്ട് ശുദ്ധിയാണ് വിഷയമല്ല, കാരണം കാർപ്പറ്റിൽ എന്ത് ചെയ്യും, അത് തങ്ങുകയും കാർപ്പറ്റ് വിരിച്ച പള്ളികളാണ് അല്ലെങ്കിൽ പായ വിരിച്ചതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ റസൂലുള്ളാഹി ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറഞ്ഞ മറ്റേ ആരെങ്കിലും പള്ളിയിൽക്ക് ചെരുപ്പിട്ട് കയറേണ്ടത് എന്തുണ്ടെന്നുണ്ട്, ആ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേസമയം ഒരാൾ ഇനിയിപ്പോ ചെരുപ്പിട്ട് നിസ്കരിച്ചു, അതിന്റെ പേരിൽ അയാൾ അപവാദമല്ല ചെയ്യണത്. ചെരുപ്പിട്ട് ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള കൽപ്പിച്ചാണ് ചെരുപ്പിട്ട് നിസ്കരിക്കാൻ, അത് അനുവദനീയമാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ചെരുപ്പിട്ട് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുന്നു. പക്ഷേ പിന്നെ ഈ വല്ല നജസോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അതിനെ മണ്ണ് ശുദ്ധിയാക്കും എന്ന് പറഞ്ഞെങ്കിൽ, മണ്ണിൽ ഉരച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, ചെരുപ്പിലുള്ള നജസ് വൃത്തിയാവും. അവിടെ ഒരു വിഷയമുള്ളതെന്ന് വെച്ചാൽ, സാധാ നജസ് ശുദ്ധിയാക്കാൻ എപ്പോഴും എന്താ ഉപയോഗിക്കേണ്ടത്, വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, വെള്ളം ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒരാളുടെ ഹുഫയിൽ അല്ലെങ്കിൽ ചെരുപ്പിൽ നജസായിട്ടുണ്ടെങ്കിൽ അതിനെ മണ്ണ് കൊണ്ട് ശുദ്ധിയാക്കാം എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അവിടെ പിന്നെ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ശുദ്ധമാകും എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൽ വെള്ളം കൊണ്ടല്ലാതെ നജസ് ശുദ്ധിയാവൂല എന്നാണ്. അത് ഇനി ചെരുപ്പിലാണെങ്കിലും ശരി, വെള്ളം മസ്താണ്. അത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടുള്ളത്. ഹനഫികൾ ഒഴിച്ച്, ഹനഫികൾ പറഞ്ഞത് വെള്ളം തന്നെ ആയിക്കൊള്ളുന്നില്ല, താഹിറായ എന്ത് വസ്തുവായിട്ടുണ്ടെങ്കിലും നജസ് ശുദ്ധിയാകും എന്ന് പറഞ്ഞു. പക്ഷെ ഷാഫിയാക്കൾ പറഞ്ഞത് പിന്നെ വെള്ളം തന്നെ വേണം, ചെരുപ്പാണെങ്കിലും എവിടെയാണെങ്കിലും നജസ് അതിനെ ശുദ്ധിയാക്കാൻ എന്നുള്ളതാണ്. പക്ഷേ തെളിവുകൾ അറിയിക്കുന്നത് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാം, ചില സന്ദർഭങ്ങളിൽ വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, നജസ് ശുദ്ധിയാക്കാം. അതിൽ ഒരു ഉദാഹരണമാണിത്. റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ ഹുഫയിൽ നജസ് അല്ലെങ്കിൽ പിന്നെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം എന്താണ്, മണ്ണാണ്. മനസ്സിലായി? അതേപോലെ തന്നെ നമ്മൾ ഇസ്തിജ്മാർ ഇസ്തിഞ്ചാവും പഠിച്ചു. എന്താ ഇസ്തിജ്മാർ ഇസ്തിഞ്ച? ഇസ്തിഞ്ച എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് ശൗചം ചെയ്യലാണ്. നമ്മൾ കാഷ്ടിച്ചു മൂത്രിച്ചു വെള്ളം ഉപയോഗിച്ചിട്ട് ശുദ്ധി വരുത്തണീനാണ് ഇസ്തിഞ്ച എന്ന് പറയാം. അതേസമയം കാഷ്ടിച്ചു അല്ലെങ്കിൽ മൂത്രിച്ചു എങ്കിൽ ഇസ്തിജ്മാറുണ്ട്. എന്താ ഇസ്തിജ്മാർ? നജസിനെ വലിച്ചെടുക്കുന്ന വസ്തുക്കളാണ്, മണ്ണിന്റെ കട്ട അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ കടലാസുകൾ, ഇതൊക്കെ നജസിനെ വലിച്ചെടുക്കാൻ പര്യാപ്തമാണ് എങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, ശുദ്ധി വരുത്താം. അപ്പോ പിന്നെ നജസിനെ ശുദ്ധിയാക്കുവാൻ കേവലം വെള്ളം മാത്രം എന്നുള്ള വാദം ഇതല്ല, അത് എത്ര തെളിവുകളോട് നിരക്കുന്നതല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞത്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം അനിവാര്യമാണെന്ന് പറയാൻ വയ്യ, നജസിനെ വൃത്തിയാക്കാൻ. ചില സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മണ്ണ് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ട് ഹദീസുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു വിഷയം കൂടി ഉള്ളത് എന്താന്ന് വെച്ചാല്, ഒരാള് നിസ്കരിച്ചപ്പോ എന്ത് ചെയ്ത്, നിസ്കരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിനിടയിൽ അയാളുടെ ചെരുപ്പിലോ മറ്റോ നജസ് കണ്ട്. ഒരാൾ നിസ്കരിച്ച് ചെരുപ്പിട്ടാണ് നിസ്കരിക്കണം, അപ്പൊ ചെരുപ്പിൽ എന്ത് ചെയ്ത് നജസ് കണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ട്, അപ്പൊ അയാളുടെ നിസ്കാരത്തിന്റെ വിധി എന്താ, നിസ്കരിച്ച നിസ്കാരത്തിന്റെ വിധി എന്താ, രണ്ടരക്കയത്ത് കഴിഞ്ഞിട്ടാണ് ഇഷ നിസ്കരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്ത് നജസ് കണ്ടത്, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്ത് നജസ് കണ്ടത്. എങ്കിൽ അയാൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ വിധി എന്താ? ഇബ്നുൽ ഖയ്യിം അതേപോലെ തന്നെ ഇബ്നു തൈമിയ ഇബ്നുൽ ഖുദാമ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് അയാളുടെ നിസ്കാരം സഹീഹാണ്, നിസ്കാരം സഹീഹാണ്, അയാൾ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിസ്കാരം അയാളുടേത് സാധുവാണ്, സഹീഹാണ്, അയാൾ മടക്കി നിസ്കരിക്കേണ്ടതില്ല. കാരണം പിന്നെ നജസിൽ നിസ്കരിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടൊരു പ്രവൃത്തിയാണ്, അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. പക്ഷെ ഒരാൾ അബദ്ധത്തിലാണ് ഇത് ചെയ്തത്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിൽ അതിന്റെ വിധി വേറെയാണ്. അതേസമയം ഒരാൾ അബദ്ധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അബദ്ധത്തിൽ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒരാളിൽ നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു എന്താ പറഞ്ഞത്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅ്ന. അള്ളാഹു ഞങ്ങൾ മറന്നു അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധത്തിൽ ചെയ്തു എന്നതിന്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുത് എന്നാണ്. അപ്പോ പിന്നെ ഒരാളിൽ നിന്ന് അബദ്ധത്തിൽ വന്നതാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ട് സംഭവിച്ചതാണ് എങ്കിൽ അതിൽ ഇളവുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, അതുകൊണ്ട് തന്നെ നമസ്കാരം സാധുവാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ പ്രാമാണികരായ ഇബ്നു തൈമിയ അല്ലെങ്കിൽ പിന്നെ ഇബ്നുൽ ഖയ്യിം ഇബ്നു ഖുദാമ അൽ മഖ്ദസി പോലുള്ളതായ പണ്ഡിതന്മാര് ഉണർത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ഈ മൂന്ന് ഹദീസുകൾ അതും ഇനിയിപ്പോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്, നമസ്കാരത്തിൽ സംസാരവുമായി ബന്ധപ്പെട്ട്, ജനങ്ങളുടെ സംസാരവുമായി ബന്ധപ്പെട്ട്. വാൻ മുആവിയത്ത് ഇബ്നിൽ ഹകം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ഷൈഉ മിൻ കലാമിൻ നാസ് ഇന്നമ ഹുവ തസ്ബീഹു വതക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ റവാഹു മുസ്ലിം. വഅൻ മുആവിയത ഇബ്നിൽ ഹകം റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ഷൈഉ മിൻ കലാമിൻ നാസ് ഇന്നമ ഹുവ തസ്ബീഹു വതക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ റവാഹു മുസ്ലിം. മുആവിയ ഇബ്നുൽ ഹകം, ഈ മുആവിയ ഏത് മുആവിയ? ഇദ്ദേഹം ബനു സുലൈം ഗോത്രക്കാരനാണ്, ബനു സുലൈം ഗോത്രക്കാരനാണ്. അറിയപ്പെട്ടൊരു മുആവിയുണ്ട്, അബു സുഫിയാന്റെ മകൻ ഹിന്ദ് അബു സുഫിയാൻ അമവി, ബനു ഉമയ്യ അമവികളിലെ ആദ്യത്തെ ഭരണാധികാരി, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ അല്ല ഈ മുആവിയ, ഇത് മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമിയാണ്, സുലമി. മറ്റേത് മുആവിയ ഇബ്നു അബി സുഫിയാൻ അൽ അമവിയാണ്, ഇത് മുആവിയ ഇബ്നു അൽ ഹകം അസ്സുലമി, ബനു സുലൈം ഗോത്രക്കാരനാണ്. ഇദ്ദേഹമാണ് ഒരു പിന്നെ അടിമ പെണ്ണിനെ മുഖത്തടിച്ച് ഇയാൾക്കൊരു പിന്നെ ഇയാളൊരു പിന്നെ ഇയാൾ കുറെ ആടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആടുകളെ നോക്കിയിരുന്നത് ഒരു പെണ്ണായിരുന്നു, ഒരു അടിമപ്പെണ്ണ്. ആ അടിമപ്പെണ്ണിനെ പിന്നെ ഒരു ദിവസം ഈ മുആവിയ ആ ആടുകളെ എണ്ണിയപ്പോ ആടുകളിൽ എണ്ണം കുറവ്. അപ്പൊ എന്ത് ചെയ്ത്, ഈ അടിമന്റെ മുഖത്തടിച്ച്, പെണ്ണിന്റെ മുഖത്തടിച്ച്. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സങ്കടമായി അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഈ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ റസൂലെ ഞാനിങ്ങനെ അവളുടെ മുഖത്തടിച്ച് എന്ന് പറഞ്ഞു. അപ്പൊ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, അയിന അള്ളാഹ്, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഫിസമ, ആകാശത്തിന്മേൽ. മൻ അന, ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അൻത റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ മുആവിയനോട് റസൂലുള്ള, ഈ മുആവിയനോട് റസൂലുള്ള പറഞ്ഞ് ഇഅ്തികഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കാൻ പറഞ്ഞു, അവള് വിശ്വാസിയാണെന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? ആ മുആവിയനിത് മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമി ബനു സുലൈം ഗോത്രക്കാരനാണ്. ഹിജ്റയുടെ 52 ഇപ്പുറമാണ് അദ്ദേഹത്തിന്റെ മരണം. മുആവിയ ഇബ്നുൽ ഹകം തയ്യിബ്, അദ്ദേഹം പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത്, തീർച്ചയായും ഈ നമസ്കാരം സ്വലാത്ത്, ലാ യസ്ലുഹു ഫീഹ, അതിൽ സംഗതമല്ല, അതിൽ പാടുള്ളതല്ല. ഷൈഉ മിൻ കലാമിന്നാസ്, ജനസംസാരങ്ങളിൽ ഒന്നും. ഷൈഉ മിൻ കലാമിന്നാസ് എന്ന ജനസംസാരങ്ങളിൽ ഒന്നും അത് നമസ്കാരത്തിൽ പാടുള്ളതല്ല. ഇന്നമാ ഹുവ തസ്ബീഹ്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹാണ്. വ തക്ബീർ, തക്ബീറുമാണ്. വ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവുമാണ് നമസ്കാരം. സലാത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന ഹദീസ് സലാ നമസ്കാരത്തിൽ നമസ്കാരം. ലാ യസ്ലുഹു ഫീഹാ, അതിൽ സംഗതമല്ല. ഷൈഉ മിൻ കലാമിന്നാസ്, ജനസംസാരത്തിൽ ഒന്നും. നമ്മൾ കൈഫൽ ഹാൽ കോയിസ് എന്നല്ലേ അമ്മാരി പരിപാടിയൊന്നും നമസ്കാരത്തിൽ അത് പാടുള്ളതല്ല. ഇന്നമാ ഹുവ തസ്ബീഹ്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹാണ്. തസ്ബീഹ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ദിക്റാണ്, അള്ളാഹുക്കുള്ള ദിക്റാണ്. വ തക്ബീർ, തക്ബീറുകളാണ്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, ഇങ്ങനെ തക്ബീറുകളാണ്. വ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവുമാണ്. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തു ഈ ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. ഇതിലിപ്പോ ഈ ഹദീസ് പറയാനൊരു സംഭവമുണ്ട്, ഒരു കാരണമുണ്ട് ഈ ഹദീസിനൊരു സംഭവമുണ്ട്. അതെന്താ? മുആവിയ ഇബ്നുൽ ഹകം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുകയാണ്, സഹാബത്തിനോടൊന്ന് നിസ്കരിച്ച് നിസ്കരിക്കുകയാണ്. അപ്പോ ഒരു സഹാബി തുമ്മി, ഒരു സഹാബി തുമ്മി, തുമ്മിയാലെ നമ്മൾ എന്താ പറയാ, തുമ്മിയാൽ അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി. അപ്പൊ ഈ തുമ്മിയ സഹാബി പിന്നെ തുമ്മിയത് കേട്ടപ്പോ ഈ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടാര് മുആവിയ ഇബ്നുൽ ഹകം. അദ്ദേഹം അയാളെ തശ്മീത്ത് നടത്തി. തശ്മീത്ത് നടത്താൻ എന്താ, ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. തുമ്മിയാള് പിന്നെ തുമ്മിയപ്പോ ഇദ്ദേഹം മുആവിയ ഇബ്നുൽ ഹകം പറഞ്ഞ് ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അത് പറയാൻ പാടുണ്ടോ നിസ്കാരത്തിൽ? അല്ല, തുമ്മിയാളെ അൽഹംദുലില്ലാഹ് അറിയാൻ പാടുണ്ടോ? തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹ് പറയണം നിസ്കാരത്തിൽ. ഒരാൾ നിസ്കാരത്തിൽ തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പക്ഷെ കേൾക്കണോന് എന്ത് പറയാൻ പാടുള്ളതല്ല, ഇർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? കാരണം എന്താ, ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളോടുള്ള സംസാരമായി. അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ അയാളോട് സംസാരിക്കലായി. അൽഹംദുലില്ലാഹ് അറിയണോനോ? അള്ളാഹുക്കുള്ള ദിക്റാണ്, അത് നിസ്കാരത്തിൽ പറഞ്ഞതാണ്. നിസ്കാരത്തിൽ തസ്ബീഹ് പറഞ്ഞാണ്. അപ്പോ തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം നിസ്കാരത്തിൽ. പക്ഷെ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കരിക്കുന്നവൻ ഇർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടുള്ളതല്ല. പക്ഷെ മുആവിയ ഇബ്നുൽ ഹകം എന്ത് ചെയ്തു, അയാൾ അൽഹംദുലില്ലാഹ് എന്നപ്പോ ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇയാൾ, ഇദ്ദേഹം ഇർഹമുക്കല്ലാഹ് എന്ന് പറയുന്ന കേട്ടപ്പോ ജനങ്ങളൊക്കെ അയാളെ നോക്കാൻ തുടങ്ങി ഇങ്ങനെ. പിന്നെ എന്ത് നിസ്കാരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ നോക്കി. അങ്ങനെ സല കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുആവിയ ഇബ്നുൽ ഹകമിനെ വിളിച്ച് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാണിത്, ഇന്ന ഹാദിഹി സലാ, ഈ നിസ്കാരം, ലാ യസ്ലഹു ഫീഹാ ശൈഉ മിൻ കലാമിന്നാസ്, ജനസംസാരത്തിൽ ഒന്നും ഈ നിസ്കാരത്തിൽ സംഗതമല്ല, പാടുള്ളതല്ല. ഇന്നമാ ഹുവ തസ്ബീഹു വ തക്ബീർ വ ഖിറാഅത്തുൽ ഖുർആൻ, നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിക്റാണ്, തക്ബീറാണ്, ഖുർആൻ പാരായണവുമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് ഇദ്ദേഹം ഒരു ഗ്രാമീണനാണ് ഈ മുആവിയ ഇബ്നുൽ ഹകം അസ്സലാമി. അതുകൊണ്ട് തന്നെ അദ്ദേഹം റസൂലുള്ളാഹി അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക ചെയ്തില്ല. കാരണം അദ്ദേഹം വിവരക്കേടുകൊണ്ട് പറഞ്ഞാണ്, വിവരക്കേടുകൊണ്ടാണ് ഇറഹമുക്കല്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പിന്നെ ആക്ഷേപിക്കുകയൊന്നും ചെയ്തില്ല. അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ എന്നെ വിരട്ടിയില്ല, റസൂൽ എന്നെ പേടിപ്പിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കോപിച്ചില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാത്സല്യ പെരുമാറ്റത്തിൽ അദ്ദേഹം ഏറെ ആകൃഷ്ടനായി നടത്തും. ഏതായാലും അതാണിപ്പോ ഈ ഹദീസിന്റെ സാഹചര്യം, അത് പറയാനുള്ള സാഹചര്യം. ഇനി ഈ ഹദീസും ഇതും പിന്നെ ഇതിന്റെ ഇതില് ഒരേ പിന്നെ വിഷയമാണുള്ളത്. നിവേദനം. فأمرنا بالسكوت ونهينا عن الكلام. متفق عليه له. സെയ്ദുബിൻ അർക്കമിൽ നിന്ന് നിവേദനം. ഓ ആൻ സെയ്ദുബിൻ അർക്കം, സെയ്ദുബിൻ അർക്കമിൽ നിന്ന് നിവേദനം. ഈ സെയ്ദുബിൻ അർക്കം, സെയ്ദുബിൻ അർക്കം ഇബ്നു സെയ്ദ് ഇബ്നു ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സെയ്ദ് ഇബ്നു അർക്കം, ഇബ്നു സെയ്ദ് ഇബ്നു ഖൈസ് അൽ ഖസ്റജി അൽ അൻസാരി. അദ്ദേഹം അൻസാരിയാണ്, ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ്. സെയ്ദ് ഇബ്നു അർക്കം ഹിജ്റയുടെ 66 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റയുടെ 66 സെയ്ദ് ഇബ്നു അർക്കം. അബ്ദുല്ലാ ഇബ്നു റവാഹ റളിയല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ ഒരു യതീം, യതീമായിരുന്നു ഈ സെയ്ദ് ഇബ്നു അർക്കം. യതീമായിട്ടായിരുന്നു അദ്ദേഹം വളർന്നിരുന്നത്. അബ്ദുല്ലാ ഇബ്നു റവാഹ എവിടെ മരണപ്പെട്ടത്? അബ്ദുല്ലാ ഇബ്നു റവാഹ മരണപ്പെട്ടത് ഷഹീദാണല്ലോ. അബ്ദുല്ലാ ഇബ്നു റവാഹ, അബ്ദുല്ലാ ഇബ്നു റവാഹ, ജാഫർ, സെയ്ദ് ഇവരൊക്കെ മരണപ്പെട്ടത് മുഅ്ത യുദ്ധത്തിൽ. മുഅ്ത യുദ്ധത്തിൽ അബ്ദുല്ലാ ഇബ്നു റവാഹ ഷഹീദാകുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ സെയ്ദ് ഇബ്നു അർക്കണ്ട്, സെയ്ദ് ഇബ്നു അർക്കം. അബ്ദുല്ലാ ഇബ്നു റവാഹ മുഅ്ത യുദ്ധത്തിന് പോയപ്പോ തന്റെ സംരക്ഷണത്തിലുള്ള ഈ യതീമിനെ, സെയ്ദ് ഇബ്നു അർക്കമിനെ കൂടെ കൊണ്ടുവരുന്നു, ബാക്കില് തന്റെ കൂടെ കൊണ്ടുവരുന്നു യുദ്ധത്തിന്. അങ്ങനെ സെയ്ദ് ഇബ്നു അർക്കം മുഅ്ത യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ യുദ്ധം മുഅ്തയാണ്, സെയ്ദ് ഇബ്നു അർക്കമിന്റെ. ഏതായാലും അബ്ദുല്ലാ ഇബ്നു റവാഹ റളിയല്ലാഹുവിന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന ഒരു യതീമായിരുന്നു സെയ്ദ് ഇബ്നു അർക്കം. അദ്ദേഹം പിന്നീടും ജീവിച്ചിട്ടുണ്ട്. ഹിജ്റയുടെ 66 സെയ്ദ് ഇബ്നു അർക്കം മരണപ്പെടുന്നത്. അബു ഉനൈസ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അബു ഉനൈസ അദ്ദേഹം പറയാണ് സെയ്ദ് ഇബ്നു അർക്കമിൽ നിവേദനം. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ കുന്നാല നതകല്ലമു ഫി സ്വലാ അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇൻ കുന്ന, ഞങ്ങൾ ആയിരുന്നു. ഇൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന എന്നുള്ള അർത്ഥത്തിൽ, തീർച്ചയായും. ഇൻ കുന്ന, തീർച്ചയായും ഞങ്ങളായിരുന്നു. ല നതകല്ലമു ഫി സ്വലാ, നമസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു. ഇൻ കുന്ന ല നതകല്ലമു ഫി സ്വലാ, തീർച്ചയായും ഞങ്ങൾ നമസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു. അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഞങ്ങൾ നിസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു. യുകല്ലിമു അഹദുന സാഹിബഹു ബിഹാജതിഹി, യുകല്ലിമു അഹദുന, ഞങ്ങളിൽ ഒരാൾ സംസാരിക്കും. സാഹിബഹു, തന്റെ കൂടെ ഉള്ളവനോട്, കൂട്ടുകാരനോട്. ബിഹാജതിഹി, തന്റെ ആവശ്യം. ബിഹാജതിഹി, തന്റെ ആവശ്യം സംസാരിക്കുമായിരുന്നു. ഹത്ത നസലത് ഹാഫിദു അലസ്സലാവാത്ത് വസ്സലാത്തിൽ ഉസ്താവ ഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിദു അലസ്സലാവാത്ത് വസ്സലാത്തിൽ ഉസ്താവ ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ, എന്നായത്ത് ഇറങ്ങുന്നത് വരെ. ഹത്ത നസലത്ത് ഫ ഉമിർന ബിസ്സുക്കൂത്ത്, ഫ അപ്പോൾ ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ബിസ്സുക്കൂത്ത്, മൗനം ദീക്ഷിക്കുവാൻ. വൻ ഉഹീന, ഞങ്ങൾ വിരോധിക്കപ്പെടുകയും ചെയ്തു. അനിൽ കലാം, സംസാരിക്കുന്നതിനെ തൊട്ട്. പറഞ്ഞ മനസ്സിലായോടി? ഇൻ കുന്നാലന തക്കല്ലമു ഫിസ്സല, ഞങ്ങൾ തീർച്ചയായും നമസ്കാരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത്. യുകല്ലിമു അഹദുന, ഞങ്ങളിൽ ഒരാൾ സംസാരിക്കും. സാഹിബഹു, തന്റെ കൂട്ടുകാരനോട്. ബിഹാജതിഹി, തന്റെ ആവശ്യം. എന്താ തന്റെ ആവശ്യം സംസാരിക്കുമായിരുന്നു? എന്താ എന്താ വർത്താനം എന്നൊക്കെ ചോദിക്കും. ഇന്ത്യ നിസ്കാരത്തിന് നേരം വൈകി തുടങ്ങിയ ആവശ്യങ്ങളില്ലേ, സലാം പറയും, സലാം അലൈക്കും, അലൈക്കും സലാം, സലാം അടക്കും, തുടങ്ങിയ ആവശ്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അതേപോലെ തന്നെ പിന്നെ വലിയ വടായി വെക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഇപ്പൊ ഈ പറയുന്നത്. ഒരാൾ വന്ന് നിസ്കരിക്കുകയാണ്, മറ്റവൻ വരുന്ന അസലാം അലൈക്കും, വന്നിട്ടുണ്ടെങ്കിൽ അലൈക്കും സലാം, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഓം തുമ്മി അൽഹംദുലില്ലാഹ് ഇർഹമുക്കല്ല, മറ്റേ യഹദീക്കും ഇസ്ലാഹു ബാലിക്കും, ഇങ്ങനത്തെ വർത്താനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്ന കുന്നാല തക്കല്ലമു ഫി സ്വലാ അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. യുകല്ലിമു അഹദുന സാഹിബഹു ബിഹാജതി, ഞങ്ങളിൽ ഒരാൾ തന്റെ കൂട്ടുകാരനോട് തന്റെ ആവശ്യം പറയുമായിരുന്നു. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണം അതാണ്. നിസ്കരിക്കുകയാണ്, ആ മറ്റോ വന്നിട്ട് എടുത്ത് നിസ്കരിക്കും, അസ്സലാമു അലൈക്കും, സലാം അലൈക്കും, വലൈക്കും സ്സലാം, സലാം അടക്കും, മനസ്സിലായി? ഓം തുമ്മി, അപ്പോ അൽഹംദുലില്ലാഹ് ഇർഹമുക്കല്ല, അപ്പൊ മറ്റോ യഹദീക്കുമുള്ള ഇസ്ലാം മാലിക്കും നിസ്കരിക്കുമ്പോ ഇതാണ്, ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, അതാണ് പറഞ്ഞത് നിസ്കാരത്തിൽ. ഹത്ത നസലത്ത്, ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ. ഏതായത്? ഹാഫിദു അല സ്വലാവാത് വസ്സലാത്തിൽ ഉസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഇസ്മാനാതു എന്താ ഹാഫിദു അല സ്വലാവാത്? ഹാഫിദു അല സ്വലാവാത്, നമസ്കാരങ്ങൾ നിങ്ങൾ യഥാവിധം സൂക്ഷിച്ചു നിർവഹിക്കുക, യഥാവിധം സൂക്ഷിച്ചു നിർവഹിക്കുക. എന്താ നമസ്കാരങ്ങൾ യഥാവിധം സൂക്ഷിച്ചു നിർവഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരത്തിൽ നിസ്കരിക്കാൻ വരുമ്പോ നിസ്കാരത്തിന്റെ ഷർത്തുകളില്ലേ, ഷർത്തുകൾ പാലിച്ച് നിസ്കാരത്തിൽ അതിന്റെ അനിവാര്യ ഘടകങ്ങളുണ്ട്, റുക്നുകൾ, തക്ബീറത്തിൽ ഇഹ്റാം, സൂറത്തുൽ ഫാത്തിഹ, റുക്ഊ, സുജൂദ് ഇങ്ങനത്തെ അതൊക്കെ. അതേപോലെ നിസ്കാരത്തിൽ വാജിബുകളുണ്ട്, ആ വാജിബുകൾ ഇപ്പൊ സുബ്ഹാൻ റബ്ബി അല്ലാദീം, സുബ്ഹാൻ റബ്ബി അല്ലാതെ പോലുള്ളതൊക്കെ. അതേപോലെ തന്നെ ഓരോ ഇപ്പൊ നൃത്തത്തിൽ നിന്ന് റുക്കുവിലേക്ക് പോകുമ്പോൾ തക്ബീർ അവിടെ നിന്ന് സമയം, ഇതൊക്കെ എന്താണ് വാജിബാണ്. അപ്പോ അങ്ങനത്തെ വാജിബുകൾ, അതേപോലെ നിസ്കാരത്തിലെ സുന്നത്തുകൾ, ഇതൊക്കെ യഥാവിധം പാലിച്ച് നിസ്കരിക്കാനാണ് ഹാഫിദു അല സലവാത്ത്. പിന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതേപോലെ ഭക്തിയാദരപൂർവ്വം നിസ്കരിക്കുക, ഇങ്ങനെയാണ് നിസ്കാരത്തിനെ മുഹാഫലത്ത് ചെയ്യുക. അപ്പൊ ഹാഫിദു അല സലവാത്ത്, നമസ്കാരങ്ങളെ നിങ്ങൾ യഥാവിധം സൂക്ഷിച്ച് നിർവഹിക്കുക. വസ്സലാത്തിൽ വുസ്ത, എന്താ ആ വുസ്തയായ നമസ്കാരത്തെയും അസ്സലാത്തിൽ വുസ്തയെയും. അസ്സലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ അസ്സലാത്തുൽ ഫുദല, ശ്രേഷ്ഠമായ നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തെയും, അതേതാ നമുക്ക് പറയാം ഇൻഷാല്ലാ. അസ്സലാത്തുൽ ഉസ്തയെയും നിങ്ങൾ എന്ത് ചെയ്യുക? യഥാവിധം സൂക്ഷിച്ച് നിർവഹിക്കുക. വഖൂമു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തങ്ങൾ നമസ്കരിക്കേണ്ടത്. ഖാനിതീൻ, എങ്ങനെയാണ്? ഖാനിതീങ്ങളായിട്ടാണ്. ഖാനിതീൻ എന്ന് പറഞ്ഞാൽ മൗനം ദീക്ഷിച്ചുകൊണ്ട്, മൗനം ദീക്ഷിക്കുന്നവരായി. വഖൂമൂലില്ല, അള്ളാഹുവിനെ നിങ്ങൾ നിന്ന് നമസ്കരിക്കണം. ഖാനിതീൻ, ഖാനിതീങ്ങളായിട്ട്, ഖാനിതീൻ എന്ന് പറഞ്ഞാല് മൗനം ദീക്ഷിക്കുന്നവരായി. കുറെ അർത്ഥങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഖാനിതീൻ എന്നാണ്. അതിൽ ചിലര് പറഞ്ഞു ഖാനിതീൻ എന്ന് പറഞ്ഞാൽ ഖുനൂത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൗനമാണ്. ചിലര് പറഞ്ഞ് ഖുശൂ ഭക്തിയാണ്, ചിലര് പറഞ്ഞ് ദുആയാണ്, ചിലര് പറഞ്ഞ് ദീർഘനേരം നിന്ന് നിസ്കരിക്കലാണ്. അപ്പൊ ഇവിടെ ഖൂമൂലില്ല, നിങ്ങൾ അള്ളാഹുവിനെ നിന്ന് നമസ്കരിക്കണം. ഖാനിതീൻ, മൗനം ദീക്ഷിച്ചുകൊണ്ട് മൗനികളായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായിട്ട്, അല്ലെങ്കിൽ ഭക്തിയുള്ളവരായിട്ട്, അല്ലെങ്കിൽ കുറെ നേരം നിന്ന് നമസ്കരിക്കുന്നവരായിട്ട്, ഇതൊക്കെ ഇതിനെന്ത് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചേരുന്ന അർത്ഥം എന്താ ഈ ആയത്തിൽ? ഖൂമൂലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ മൗനം ദീക്ഷിച്ച് നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ? ഈ ആയത്തിറങ്ങിയപ്പോൾ ഫഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, ബിസുക്കൂത്ത്, മൗനം ദീക്ഷിക്കുവാനും, വനുഹീന, ഞങ്ങൾ വിരോധിക്കപ്പെട്ടു, അനിൽ കലാം, സംസാരിക്കുന്നതിനെ തൊട്ട്. അപ്പൊ സംസാരം വിരോധിക്കപ്പെട്ടു, മൗനം ദീക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഹദീസിലും കുറെ വിഷയങ്ങളുണ്ട്, മസലകളുണ്ട്. ഈ ഹദീസിന്റെ കൂടി അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് കൈക്കൊന്നുകൂടി വരാം, ഇതിൽക്കും വരാം. വാൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തസ്ബീഹു ലിർജാൽ വത്തസ്ബീഹു ലിന്നിസ. അത്തസ്ബീഹ്, തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലൽ, ലിർജാൽ ആർക്കുള്ളതാണ്? പുരുഷന്മാർക്കുള്ളതാണ്. വത്തസ്ബീഖ് കൈകൊട്ടൽ, കൈകൊട്ടൽ ലിന്നിസ ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ളതാണ്. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി എന്നാണ് ബുഖാരി മുസ്ലിമും. അബൂഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം. വസാദ മുസ്ലിമുൻ, മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിലേറെ കൊണ്ടുവന്നു. എന്താണ് ഏറെയുള്ളത്? ഫിസ്സല നമസ്കാരത്തിൽ എന്നാണ്. അത് വളരെ പ്രധാനമുള്ളതാണ് ആ ഭാഗം. അഥവാ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ അത്തസ്ബീഹു ലിർജാൽ വത്തസ്ബീഖു ലിന്നിസ എന്നുള്ളത്, മുസ്ലിമിന്റെ റിവായത്തിൽ അത്തസ്ബീഹു ലിർജാലി വത്തസ്ബീഖു ലിന്നിസ ഫിസ്സല എന്നാണ്. അപ്പോ പുരുഷന്മാർക്ക് തസ്ബീഹും സ്ത്രീകൾക്ക് തസ്ഫീഖുമാണ് എവിടെ? ഫിസ്സല നമസ്കാരത്തിൽ. നമസ്കാരത്തിൽ ഇബ്നു ഹജർ ഈ ഒരു ഫിസ്സല എന്നുള്ളത് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്, അത് നമ്മൾ അതിന്റെ മസലകൾ പറയുമ്പോൾ പറയാം. അപ്പൊ ഇവിടെ ഈ മൂന്ന് ഹദീസുകൾ അറിയിക്കുന്നത് നമസ്കാരത്തിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരത്തിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഈ ഹദീസ് അറിയാം, ജനസംസാരം അതൊന്നും എവിടെ പറ്റൂല, നിസ്കാരത്തിൽ പറ്റൂല എന്നാണ്. മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ തസ്ബീഹ് അഥവാ ദിക്ർ, തക്ബീർ, അള്ളാഹു അക്ബർ, ഖിറാഅത്തുൽ ഖുർആൻ, ഇതാണ് നിസ്കാരം. അതാണല്ലോ നിസ്കാരത്തിൽ പറയേണ്ടത്, ഉച്ചരിക്കേണ്ടത്. ഇവിടെ റസൂൽ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ സഹാബികൾ സംസാരിക്കുമായിരുന്നു നിസ്കാരത്തിൽ. പക്ഷെ ഈ ആയത്ത് ഇറങ്ങി. ഈ ആയത്ത് എവിടെയുള്ളത്? ഹാഫിബു അലസ്സലാമത്തു വസ്സലാത്തുൽ ഉസ്ത വഖൂമുലില്ലാഹി ഖാനിതീൻ സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറ എവിടെ അവതീർണായത്? മക്കയിലാ മദീനത്ത? സൂറത്തുൽ ബഖറ മക്കിയത്താണോ മദനീയത്താണോ? മക്കയിലാണോ മദീനയിലാണ് അവതീർണായത്? മദനീയത്ത്, മദീനയിലാണ് അവതീർണായത്. മദനീയത്താണ് സൂറത്തുൽ ബഖറ. അവ മദീനത്ത് എന്തായിരുന്നു? നിസ്കരിക്കുമ്പോ ഇവര് സംസാരിക്കുമായിരുന്നു നിസ്കാരത്തിൽ. അങ്ങാടിയിലെ കലവല എന്നുള്ള ഉദ്ദേശത്തിലല്ലട്ടെ ഈ സംസാരം. ഈ സംസാരം ഇതിന്റെ ഉദ്ദേശം സലാം അടക്കുക, അതേപോലെ തന്നെ തശ്മീത്തുൽ ആതിസ് തുമ്മിയവനുള്ള തശ്മീത്ത്, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശം. ഹാഫിദു അലസ്സലാമത്ത് എല്ലാ നമസ്കാരങ്ങളും കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടാണ് നിർവഹിക്കേണ്ടത്. വസ്സലാത്തുൽ വുസ്ത, സലാത്തുൽ വുസ്തയും. ഈ സലാത്തുൽ വുസ്ത ഏതാ? ഏതാ സലാത്തുൽ വുസ്ത? അസ്ര നമസ്കാരം. അസ്ര നമസ്കാരം അതാണ് സലാത്തുൽ വുസ്ത. സലാത്തുൽ വുസ്ത എന്തുകൊണ്ടാണ് അസ്ര നമസ്കാരത്തെ പ്രത്യേകം പറഞ്ഞത്? അല്ലെങ്കിൽ സലാത്തുൽ വുസ്ത ഏതാണ്? ഈ അസ്സലാത്തുൽ വുസ്ത ഏത് എന്ന് നിർണയിക്കുന്നതിൽ 17 അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. 17 അഭിപ്രായമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രബലപ്പെട്ട രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞെങ്കിൽ അത് സുബഹി നിസ്കാരമാണ് എന്നുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ശക്തമായിട്ടുള്ള വാദം, അസ്സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ ഉത്തമ നമസ്കാരമാണ്. ഉത്തമ നമസ്കാരം അത് സലാത്തുൽ ഫജറാണ്. സലാത്തുൽ ഫജർ ഇമാം മാലിക് അത് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സലാത്തുൽ സുബഹി നമസ്കാരത്തിന് നൽകിയ പ്രാധാന്യമാണ്. സുബഹി നമസ്കാരത്തിന് നൽകിയ പ്രാധാന്യമാണ് എത്രമാത്രം ഇമാം മാലിക് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരത്തിന് ജമാഅത്ത് എത്താത്തവരെ അവരുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? സ്ത്രീകളും കുട്ടികളും വീടുകളില്ലായിരുന്നുവെങ്കിൽ അവരുൾപ്പെടെ വീട് കത്തിക്കുമായിരുന്നു എന്നാണ്. അവരുൾപ്പെടെ വീട് കത്തിക്കുവാൻ തീരുമാനിച്ചു എന്നാണ്. ലക്കത് ഹമംതു എന്നാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാണ്. അപ്പൊ സുബഹി നമസ്കാരത്തിന് പള്ളിക്ക് എത്താത്ത ആളുകളുടെ വീടിന് തീ കൊടുക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. പക്ഷെ കുട്ടികളും സ്ത്രീകളും വീടുകളിൽ ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് റസൂലുള്ളാഹി ചെയ്തില്ല എന്നാണ്. അത് അറിയിക്കുന്നത് സലാത്തുൽ വുസ്തന്റെ പ്രാധാന്യമാണ്, സുബഹി നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇമാം മാലിക് പറഞ്ഞു വസ്സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബഹി നിസ്കാരമാണ്. കാരണം ആ സമയം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സുബഹിന്റെ പ്രാധാന്യം അറിയിക്കാനാണ് ഇവിടെ പ്രത്യേകം അള്ളാഹു അതിനെ എടുത്തു പറഞ്ഞതെന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് വസ്സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അസ്ർ നിസ്കാരമാണ്, സലാത്തുൽ അസ്റാണ്. എന്തുകൊണ്ടാണ് സലാത്തുൽ അസ്ർ എന്ന് പറയാൻ കാരണം? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ തഫ്സീർ അങ്ങനെ വന്നതുകൊണ്ട്. റസൂലുള്ളാഹിയിൽ നിന്ന് തഫ്സീർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റാരുടെ തഫ്സീർ എന്തല്ല പരിഗണ്യല്ല. ഖന്ദഖ് യുദ്ധവേളയിൽ, ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ, കിടങ്ങി യുദ്ധം നടക്കുമ്പോൾ മദീനയിൽ അന്ന് മുസ്ലിമീങ്ങൾ വലിയ നല്ല പരീക്ഷിക്കപ്പെട്ടല്ലോ, പരീക്ഷിക്കപ്പെട്ടു. കാരണം 10,000 വരുന്ന ശത്രുസേന ഒന്നായിട്ട് വന്ന് നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? പിന്നെ മദീനയിൽ ഒരൊറ്റ ആണുങ്ങളില്ല, എല്ലാവരും ഖന്ദഖിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. മദീനയിൽ കുട്ടികളും സ്ത്രീകളൊക്കെ ഒരു ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹുവിന്റെ കോട്ടയിലാണ് ഉള്ളത്. പിന്നെ മദീന്റെ അപ്പുറത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങളോടുള്ള കരാറിൽ കഴിഞ്ഞിരുന്ന ജൂതന്മാർ, ബനു ഖുറൈദ ഗോത്രം, അവർ മുസ്ലിമീങ്ങളോടുള്ള കരാർ ലംഘിച്ച് ഈ ഒരു പ്രയാസഘട്ടത്തിൽ. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ആകെ പേടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയും സഹാബത്തും ആകെ ഭീതിപ്പെട്ട്. അങ്ങനെയാണ് വസുൽസിലു സിൽസാല ശദീദ കിടുകിട വിറപ്പിക്കപ്പെട്ടു. അതേപോലെ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, അവരുടെ കൽബുകൾ ചങ്കിലെത്തി എന്നാണ് പേടിച്ചിട്ട്. അത്ര ഭീതി സംജാതായി. ഏതായാലും ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിന് ഓടി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ, സൂര്യൻ അസ്തമിച്ചു, ഞാൻ അസ്രനസ്കരിച്ചിട്ടില്ല, അസ്രനസ്കരിച്ചിട്ടില്ല, സൂര്യൻ അസ്തമിച്ചു. അപ്പൊ റസൂലുള്ള പറയാണ്, ഞാനും അസ്രനസ്കരിച്ചിട്ടില്ല, റസൂലുള്ളയും അസ്രനസ്കരിച്ചിട്ടില്ല, അസ്ര സമയം തെറ്റി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു, ശത്രുക്കളുടെ വിഷയത്തിൽ പറയുന്നു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ കമാ ഷഗലൂന അനി സ്വലാത്തിൽ വസ്താ. ഈ ശത്രുക്കളുടെ ഭവനങ്ങളെയും ഖബറുകളെയും അല്ലാഹു തീയാൽ നിറക്കട്ടെ, അവര് സലാത്തുൽ വസ്തയെ തൊട്ട് നമ്മളെ അശ്രദ്ധരാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ റസൂലുള്ള പറയാണ് ഏത് നിസ്കാരത്തെ കുറിച്ച്? സലാത്തുൽ വസ്ത എന്ന് പറഞ്ഞു അസ്ര നിസ്കാരത്തെ കുറിച്ചാണ്. അപ്പോ റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഇത് അസ്ര നിസ്കാരമാണ് എന്നുള്ളത്. മാത്രമല്ല ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് ഖുർആൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒന്ന് ഖുർആൻ എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. എന്നിട്ട് ആയിഷ ഉമ്മ പറഞ്ഞ്, നീ ഹാഫിളു അലസ്സലാവാത്ത് വസ്സലാത്തിൽ ഉസ്താ എന്ന ആയത്ത് എഴുതുന്ന സമയത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞു, വിവരം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതി ഈ ഹാഫിളു അലസ്സലാവാത്ത് വസ്സലാത്തിൽ ഉസ്താ എന്നുള്ള ആയത്ത് എഴുതിട്ട് അവിടെ എത്തിയപ്പോ ആയിഷ റളിയല്ലാഹു തആല എന്നെ വിളിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് വസ്സലാത്തുൽ ഉസ്താ എന്ന് നീ എഴുതുന്നിടത്ത് സലാത്തുൽ അസ്ർ എന്ന് എഴുതാൻ പറഞ്ഞു. അത് ഖുർആനിലെ ചേർക്കാനല്ല, പിന്നെയോ ഖുർആൻ എഴുതുമ്പോൾ ഖുർആന്റെ സൈഡിൽ എഴുതുമല്ല ഇതിന്റെ അർത്ഥവും വിശദീകരണം. ആ നിലക്ക് സലാത്തുൽ അസർ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തിന്? ആളുകൾ അത് സലാത്തുൽ അസറാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വന്നപ്പോ അവിടെ സലാത്തുൽ അസർ വസ്സലാത്തുൽ ഉസ്താ സലാത്തുൽ അസർ എന്നുള്ളത് എഴുതി എന്നാണ്. അപ്പോ എന്തായി ഈ സലാത്തുൽ ഉസ്താ ഏതാന്ന് മനസ്സിലായി, അത് സലാത്തുൽ അസറാന്ന് മനസ്സിലായി. എന്തിനാ പിന്നെ ഇതിനെ പ്രത്യേകം പറഞ്ഞത്? ഹാഫിളു അലസ്സലാമാത്ത് വസ്സലാത്തുൽ ഉസ്താ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത്? ഇതര നിസ്കാരങ്ങളെ അപേക്ഷിച്ച് അസർ നിസ്കാരത്തിന് എന്താണ് ഇത്ര പ്രത്യേകം എടുത്ത് പറഞ്ഞത്? എന്തിനാ അതിനെ പ്രത്യേകം എടുത്ത് പറയാൻ? കാരണം അന്നത്തെ മദീനത്തിന്റെ സാഹചര്യം കൂടിയാണ്. കാരണം ഫജർ നമസ്കാരം, ആ ഫജർ നിസ്കാരത്തെ അശ്രദ്ധമാക്കിയിട്ട് ഉറങ്ങി ആബ്രതാകുക എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാവില്ല. പിന്നെ ദുഹർ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഫജറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അവര് ഉറക്കം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഫജറിന് നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. ദുഹറിനെ സംബന്ധിച്ചിടത്തോളം ദുഹറിന്റെ മുമ്പ് അവർ കൈലൂല ഉറങ്ങും, ഒരു കൈലൂല ഉറക്കേണ്ട ഉച്ചറക്കം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചഭക്ഷണവും ദുഹറും അതിനും അവർ എഴുന്നേൽക്കും, മനസ്സിലല്ലേ? പിന്നീടാണ് അവരുടെ ജോലി ടൈം, കർഷകരാണ്. അപ്പൊ ചൂട് പറ്റെ ചൂടൊന്ന് ആറിയതിനു ശേഷം പിന്നീട് ഉച്ചിരിന്നിട്ടാണ് ജോലി ടൈം, മനസ്സിലല്ലേ? ജോലി മതിയാക്കൽ മഗ്രിബിനോടടുത്താണ്, മനസ്സിലെ? അപ്പൊ മഗ്രിബിസ്കാരവും ജോലിന്റെ ടൈമിലല്ല, ഇഷയും ജോലിന്റെ ടൈമിലല്ല. അവരുടെ ജോലി മുറുകുന്ന ടൈം ഏത് ടൈമാ? അത് ദുഹറ് പിന്നിട്ട് മഗ്രിബിന് മുമ്പായിട്ടുള്ള ആ ടൈമാണ്, മനസ്സിലെ? ടൈമാണ്, അതിലാണ് അവർ ജോലിയിൽ മുഴുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്സലാത്തുൽ ഉസ്തയെ പ്രത്യേകം പിന്നെ ഇവിടെ ഉണർത്തിയത് എന്നാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത്, തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവിടെ അസ്സലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞു പ്രത്യേകം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ർ നമസ്കാരമാണ് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞ അതിലുള്ള പൊരുള് ഹിക്മത്ത് മനസ്സിലാക്കുക, അതിനപ്പുറമുള്ളത് അള്ളാഹു, അതിന് വലിയ ഹിക്മത്തുകൾ അള്ളാഹു കണ്ടിട്ടുണ്ടാവും ബിലാശക്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹി നമസ്കാരം എന്നാണ് പറഞ്ഞത് അസ്സലാത്തുൽ ഉസ്തായെ കുറിച്ച്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പറഞ്ഞ ആ ഒരു പിന്നെ വിഷയങ്ങൾ അത് പരിഗണനീയമാണെങ്കിലും പക്ഷെ റസൂലുള്ളാഹിന്റെ തഫ്സീർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മുന്തിപ്പിക്കുക. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിനെ നമസ്കരിക്കണം ഖാനിതീങ്ങളായി. ഖാനിതീൻ എന്ന് പറഞ്ഞാൽ സാഖിതീൻ, മൗനികളായിട്ട്, മൗനം ദീക്ഷിച്ചുകൊണ്ട്. മൗനം ദീക്ഷിച്ചുകൊണ്ട് എന്ന് പറയാൻ കാരണം അണ്ട ഉമിർന ബിസ്സുകൂത്ത് വനുഹീന അനിൽ കലാം. അപ്പൊ ഇനി ഒരു വിഷയത ഉള്ളത് ചില കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. ഒന്ന്, നിസ്കാരത്തിൽ സംസാരിച്ച് ബോധപൂർവം ഒരാൾ നിസ്കാരത്തിൽ സംസാരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണെന്നുള്ളതിൽ ഇഷ്കാരില്ല. ഒരാൾ നിസ്കരിക്കുകയാണ്, താൻ നമസ്കാരത്തിലാണ് എന്നുള്ള ബോധം ഒരാൾക്കുണ്ട്, അയാൾ സംസാരിച്ചാൽ അയാളുടെ നിസ്കാരം എന്താണ്? ബാത്തിലാണ്. ഇമാം ഇബ്നുൽ മുൻസിർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ ആ വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ബോധപൂർവം എന്ത് ചെയ്തു, ഒരാൾ താൻ നമസ്കാരത്തിലാണെന്ന് അറിയാൻ എന്നിട്ട് സംസാരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ നിസ്കാരത്തിൽ ഒരാൾ എന്ത് ചെയ്ത്, അശ്രദ്ധനായിട്ട് സംസാരിച്ച്, അശ്രദ്ധനെ കുറിച്ച് പറയാ സാഹി എന്നാണ്. നിസ്കാരത്തിൽ ഒരാൾ അശ്രദ്ധനായി മറന്നുകൊണ്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരാൾ ജാഹിലാണ്, അയാൾക്ക് അറിവില്ല, അയാൾ നിസ്കാരത്തിൽ സംസാരിച്ച്, ഏതുപോലെ മുആവിയ ഇബ്നുൽ ഹക്കമിനെ പോലെ. അതേപോലെ തന്നെ ഒരാള് നിസ്കാരത്തില് മുക്രഹ് എന്നാണ് എന്താ നിർബന്ധിക്കപ്പെട്ട്, ഒരാള് നിസ്കാരത്തിൽ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെട്ട്, ശ്രേഷ്ഠപ്രകാരമല്ല ഇച്ഛപ്രകാരമല്ല, പിന്നെ ഒരാളെ നിർബന്ധിച്ച് അങ്ങനെ നിർബന്ധിതനായിട്ട് സംസാരിച്ച്. അതേപോലെ തന്നെ ഒരാള് നിസ്കാരത്തിൽ മുഹദ്ദിറായിട്ട് സംസാരിച്ച്, മുഹദ്ദിർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ ഒരാള് എന്ത് ചെയ്തു, മറ്റൊരു വ്യക്തി ഒരു അപകടത്തിൽ പെടുന്നത് കാണുകയാണ് നിസ്കരിക്കുമ്പോ, ഇപ്പൊ ഒരു കണ്ണോട്ടൻ ഒരു അപകടത്തിൽ പെടുന്നത് കാണുകയാണ്, അപ്പോ അപകടത്തിൽ പോയല്ലേ എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ, അത് നിർബന്ധിതന്റെ അവസ്ഥയാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഒരു മുന്നറിയിപ്പ് കാരനായിട്ട് ഒരാൾ സംസാരിച്ചു നിസ്കാരത്തിൽ, അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചു എന്തിന്, നിസ്കാരത്തിന്റെ സലാഹിയത്തിന് വേണ്ടിയിട്ട്, ലിസലാഹിയത്തി സ്വല, നിസ്കാരത്തിന്റെ സലാഹിയത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഉദാഹരണത്തിന് ഇമാമ് രണ്ട് റക്കായത്ത് നിസ്കരിച്ച്, നാല് റക്കായത്ത് നിസ്കരിച്ച നിസ്കാര അസർ നാല് റക്കായത്താണല്ലോ, രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഇമാമ് സലാം വീട്ടി, അപ്പൊ മമ്മൂമ്മ എന്താ ചെയ്യണ്ടേ, ഇമാമ് എന്നിട്ട് പിന്നെ അസ്തഗ്ഫിറുള്ളൊക്കെ തുടങ്ങിയിട്ട് പിന്നെ സുബ്ഹാനല്ലാഹൊക്കെ ചൊല്ലാൻ തുടങ്ങി, അപ്പൊ എന്താ മമ്മൂമ്മ ചെയ്യണ്ടേ, ആ നിങ്ങൾ രണ്ടര റക്കായത്താണ് നിസ്കരിച്ച്, നിങ്ങൾ നിസ്കാരം രണ്ടര റക്കായത്തെ ആയിട്ടുള്ളൂ എന്ന് പറയണ്ടേ. അപ്പൊ മമ്മൂമ്മ സംസാരിക്കാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, നിസ്കാരത്തിന്റെ സലാഹിയത്തിന് വേണ്ടിയിട്ടാണ്. എന്താ അപ്പൊ ഈ അവസ്ഥകൾ നോക്കി, നിങ്ങൾ ഒരാൾ മറന്ന് സംസാരിച്ച്, ഒരാൾ മതവിധി അറിയാതെ സംസാരിച്ച്, ഒരാൾ നിർബന്ധിക്കപ്പെട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു കണ്ണുപൊട്ടന മറ്റൊക്കെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിസ്കാരം അതിന്റെ സലാഹിയത്തിന് വേണ്ടിയിട്ട്, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അതിനു വേണ്ടിയിട്ട് ഒരാൾ സംസാരിച്ച്, അത് നിസ്കാരത്തിൽ സംസാരമാണ്, ജനസംസാരല്ലേ, കലാമിന്നാസാണ്, അത് നിസ്കാരത്തിൽ പെട്ടതല്ല, അത് തസ്ബീഹ് അല്ല, തക്ബീർ അല്ല, ഖിറാഅത്തുൽ ഖുർആൻ അല്ല, ഇതൊക്കെ സംസാരമാണ്. ഇങ്ങനെ സംസാരിച്ചാൽ, ഈ വിഷയത്തിന് സംസാരിച്ചാൽ അയാളുടെ നമസ്കാരത്തിന്റെ വിധി എന്താ, അയാളുടെ നമസ്കാരത്തിന്റെ വിധി ഹനഫികളും ഹംബലികളും പറഞ്ഞത് നിസ്കാരം ബാത്തിലാണെന്നാണ്, നിസ്കാരം ബാത്തിലാണ്. ഇങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സംസാരിച്ചാലും അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അതേസമയം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞത്, ഒരാൾ സംസാരിച്ചത് അയാൾ നിസ്കാരം തീർന്ന് എന്ന് വിചാരിച്ചിട്ടാണ്, നിസ്കാരം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ച്, മറന്നുകൊണ്ടല്ലേ, അപ്പൊ നിസ്കാരം കഴിഞ്ഞു വിചാരിച്ചിട്ട് സംസാരിച്ച്, സലാം വീട്ടിൽ നിസ്കാരം തീർന്നു വിചാരിച്ചിട്ടാണ് സംസാരിച്ചത് എങ്കിൽ അത്തരക്കാരുടെ നിസ്കാരം സാധുവാണ്. അതേപോലെ തന്നെ ഒരു ഷറഈയായ ഉദർ ഒഴിവ് കഴിവുണ്ട് എങ്കിൽ, ഷറഈയായ ഉദർ എന്നാണ് അതൊക്കെ കയ്യിൽ പെട്ടതാണ്, മനസ്സിലല്ലേ, അങ്ങനെയാണ് സംസാരിച്ചത് എങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല, നിസ്കാരം സാധുവാണ്. ഹനഫികളും ഹംബലികളും വളരെ സ്ട്രിക്റ്റ്, മനസ്സിലായി, നിലപാടുകാരാണ്. ഈ വിഷയത്തിലാണ് സംസാരിച്ചെങ്കിലും നിസ്കാരം ബാത്തിലാണ് എന്നുള്ളതാണ് അവരുടെ പക്ഷം. ഇതിപ്പോ സംസാരത്തെക്കുറിച്ചാണ്, സംസാരത്തെക്കുറിച്ചാണ്. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ, സംസാരം നടത്തണമെങ്കിൽ പിന്നെ ഒരാൾ മറന്ന് സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഇതും എണ്ണും, നായിബ്, ഇതേപോലെ ഒരു വിഭാഗമാണ് നായിബ്. ഒരാൾ നിസ്കാരത്തിൽ ഉറങ്ങിപ്പോയി, അങ്ങനെ ഉണ്ടാവില്ലേ, ദീർഘനേരം ഉറങ്ങും, ചിലർ ഉറങ്ങലുണ്ട്, ശരിക്ക് ആടി ഉകലുണ്ട് ഇങ്ങനെ ഒലഞ്ചി, മനസ്സിലായില്ലേ, ചിലപ്പോ ഇങ്ങനെ പിന്നെ നിസ്കാരത്തിൽ ഉറങ്ങിയിട്ട് ആടി മറ്റവനെ മേത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയും. അപ്പൊ ഉറങ്ങിയവന്റെ സംസാരം അങ്ങനെയാണ് വരിക, അങ്ങനെയാണ് വരിക, പഠിച്ചോണെ ഞാൻ നിസ്കാരത്തിലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ബോധപൂർവാണ്, നിസ്കാരത്തിലാണ് ബോധപൂർവമുള്ള സംസാരമാണെങ്കിൽ അത് നിസ്കാരം ബാത്തിലാവും. മനസ്സിലായി, ചില ആളുകൾ ഇപ്പൊ ഞാനൊരു പ്രസംഗം കേട്ടപ്പോ ഒരാൾക്ക് ഇങ്ങനെ ഫോൺ വരികയാണ്, അവസാനം അയാൾ ഫോൺ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിലാണ്, ഫീസല ബാക്കി ഇഷ്യൂ, ബാക്കി ഇഷ്യൂ ആയി എന്ന് പറഞ്ഞതാണ്. അതൊക്കെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന നിലയിൽ ഇഷ്കാരമില്ല. പക്ഷെ ഇത് ചില പ്രത്യേക മസലകളിലാണ്, ഇതിൽ നമസ്കാരം ബാത്തിലാകും, അതിനാണ് നമ്മൾ ഇവിടെ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ ജന ഇത് കലാമുന്നാസാണ്, സംസാരത്തെക്കുറിച്ചാണ്. ഇനി കലാമുന്നാസല്ലാത്ത ഇതര ചില സംസാരങ്ങളുണ്ട്. ഒരു വിഷയമുണ്ട്, അതായത് ഇപ്പോ ഈ ഇങ്ങനെ നഹ നഹ എന്ന് പറയും, അതാണ് അറിയില്ലേ. അതേപോലെ തന്നെ നമ്മളിപ്പോ ആശ്ചര്യത്തിലൊക്കെ എലി വലിക്കും നിസ്കാരത്തില്. അതേപോലെ തന്നെ പിന്നെ ഈ തഅവ്വുഹ് എന്ന് പറയും. തഅവ്വുഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ എന്താണ് ഒരു തരം ദീർഘനിശ്വാസം, നെടുവീർപ്പ്, അത് ഇൻതിഹാബ് എന്ന് പറയും. ഇൻതിഹാബ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ്. തഅവ്വുഹ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദീർഘനിശ്വാസം. അതേപോലെ തന്നെ ഈ ഒച്ചനക്കൽ, തനഹ്നഹ എന്ന് പറയും, നഹ്നഹ എന്ന് പറയും. നഹ്നഹ എന്ന് പറയും, എന്താ നഹ്നഹ എന്ന നഹ്നഹ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളുണ്ടല്ലോ ഇപ്പൊ ഒരാളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിരിക്കണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു ഒച്ച ഉണ്ടാക്കല്. അതിനെ ഒരാൾ മോഷ്ടിക്കുകയാണ്, അപ്പൊ വേറൊരാളത് കണ്ട് മോഷ്ടിക്കുകയാണ്, ഒരു തന്നെ ഇങ്ങനെ അറിയാതെ പിടുങ്ങുകയാണ്. അപ്പൊ വേറൊരാൾ കണ്ടപ്പോ എന്ന് പറഞ്ഞു, എന്റെ അർത്ഥം എന്താ, ആ ഞാൻ കണ്ടിരിക്കണെന്നുള്ള അർത്ഥത്തില്. അപ്പൊ മറ്റവൻ പറയാണ്, അതായത് അങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ട, ഇത് കണ്ടിരിക്കണെങ്കിൽ പകുതി എനിക്കും തരാം, പകുതി എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് നഹ്നഹ എന്ന് പറയാ, മനസ്സിലായില്ലേ. നഹ്ന, അതേപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ ഈ ദീർഘനിശ്വാസം വിടുക, അതേപോലെ തന്നെ നെടുവീർപ്പ് വിടുക, നിനക്ക് അതൊക്കെ നിസ്കാരത്തിലുണ്ടായാൽ, നിസ്കാരത്തിലുണ്ടായാൽ എന്താ, നിസ്കാരത്തിലുണ്ടായ ഹനഫികൾ, ഷാഫിഈകൾ, ഹംബലികൾ, ഹനഫികൾ, ഷാഫിഈകൾ, ഹംബലികൾ ഇവർ പറഞ്ഞത് രണ്ട് അക്ഷരങ്ങൾ, രണ്ടക്ഷരം ഇൻതിവാം ചെയ്തുള്ള ഒച്ചയാണ് എങ്കിൽ നിസ്കാരം പാത്തിലാവുന്നതാണ്. രണ്ടക്ഷരങ്ങൾ ഇൻതിവാം ചെയ്താണ് എന്താ, രണ്ടക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സ്വരാണ് എങ്കിൽ പറഞ്ഞാൽ എത്ര അക്ഷരായി, അതേപോലൊക്കെയാണെങ്കിൽ നിസ്കാരം പാത്തിലാകും എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, അതിൽ ഹനഫികളും ഷാഫിഈകളും അമ്പലികളൊക്കെ വീക്ഷണക്കാരാണ്. യഥാർത്ഥത്തിൽ അതിന് നിസ്കാരം ബാത്തിലായി എന്ന് അറിയാൻ പറ്റുമോ? കാരണം അതൊരു കലാമുന്നാസ് എന്ന് പറയാൻ പറ്റൂല ശരിക്ക്. ചിലതുണ്ടാകും ഇപ്പൊ ഹുഷൂഇൽ, ഭക്തിയിൽ നിസ്കരിക്കുമ്പോ ഭക്തി പുരസ്സരതയിൽ ചിലപ്പോ എന്തെയും ചിലര് പിന്നെ ശബ്ദം പുറപ്പെടുവിച്ചെന്ന് വരും. പിന്നെ ഭക്തി കാരണത്താൽ അതിന് നിസ്കാരം ബാത്തിലാക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒരാൾ ഭക്തി ഹുഷൂഇ കാരണത്താലാണ് അങ്ങനത്തെ സ്വരങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ അതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലാവില്ല. അതേസമയം അതില്ലാതെയാണ് ഇപ്പൊ ഈ നഹ്നഹ, അതേപോലെ തന്നെ ഈ തഅവ്വുഹ്, ഇൻതിഹാ പോലുള്ളതായി ദീർഘനിശ്വാസം വലിയ ഇതൊക്കെ, അതൊക്കെ രണ്ടക്ഷരങ്ങളെ ക്രമീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദം പോലെയാണ് എങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്ന് ഷാഫി മദബിലുണ്ട്. അതേപോലെ തന്നെ ഹംബലികൾ പറഞ്ഞിട്ടുണ്ട്, ഹനഫികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്തല്ല, അതിന്റെ പേരിൽ നിസ്കാരം പിന്നെ അത് ബാത്തിലാകും എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ജനസംസാരമായിട്ട് പറയപ്പെട്ടിട്ടില്ല. ഇപ്പൊ പിന്നെ ഇപ്പൊ രണ്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അറബിയിൽ ഇപ്പോ യദ് എന്ന് പറയും, എന്താ യദ് എന്ന് പറഞ്ഞാ കയ്യെന്ന യദ്. അതേപോലെ തന്നെ ഫമുൻ, വായ, ഇതൊക്കെ രണ്ടക്ഷര അല്ലെ, ഇതിന് സ്വയം ഒരർത്ഥമുണ്ട്. യദ് പറഞ്ഞാ കൈ, ഫമു എന്ന് പറഞ്ഞാ വായ. ഇതേപോലെ വേറെ ഒന്നിനോട് ചേർന്നാൽ പിന്നെ അർത്ഥം വരുന്ന രണ്ടക്ഷരങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഫി, ഒരു സംഗതിയിൽ എന്ന അർത്ഥം കിട്ടാൻ വേറെ ഒന്നിനോട് ചേർന്ന് അതിനൊരർത്ഥമുണ്ട്. ഫി എന്താ, ഫിൽ യദി കയ്യിൽ, ഫിൽകീസ് പോക്കറ്റിൽ എന്നാണ് വേറെ ഒന്നിനോട് ചേർന്ന് അതിനൊരർത്ഥമുണ്ട്, രണ്ടക്ഷരമുണ്ട്. ഇതേപോലെ പിന്നെ മിൻ ഉണ്ട, ഇതൊക്കെ രണ്ടക്ഷരാണെങ്കിലും സ്വയം അതിനൊരർത്ഥമല്ല, പക്ഷെ വേറെ ഒന്നിനോട് ചേർന്ന അർത്ഥം. ഇങ്ങനത്തെ സംസാരം നടത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത് കാരണം എന്താ, ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്, ഇതിന് ഒറ്റക്ക് പറഞ്ഞാൽ തന്നെ അർത്ഥമുണ്ട്, ഇതിന് വേറെ ഇതിനോട് ചേർത്ത അർത്ഥമുണ്ട്. അതേസമയം ഒരർത്ഥമില്ലാത്ത വാക്കുകളാണ് പുറത്തേക്ക് വന്നത് എങ്കിൽ ഇപ്പൊ ഒരാൾ ഹാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിശ്വാസം, അതിന്റെ പേരിലൊന്നും എന്താവില്ല, നിസ്കാരം ബാത്തിലാകൂല എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ചിരിച്ചു ഒരാള്, എന്തായിട്ട് വീതി, ഒരാൾ നിസ്കരിച്ചു ചിരിച്ചു, നിസ്കാരം ബാത്തിലാണ്. അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്, നിസ്കാരത്തിൽ ഒരാൾ ചിരിച്ചാൽ നിസ്കാരം ബാത്തിലാണ് അയാളുടെ. അതേപോലെ തന്നെ ഖഹ്ഖഹ, എന്താ ഖഹ്ഖഹ എന്ന് പറഞ്ഞാ, ഖഹ്ഖഹ എന്ന് പറഞ്ഞാൽ ഒരുതരം ചിരിയാണത്, മനസ്സിലായില്ലേ. അത് പുഞ്ചിരിയല്ല, 40 ഡിഗ്രി അല്ല, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു തരം ഇളകി ചുരിയാണത്, കഹ്കഹ എന്ന് പറഞ്ഞാൽ. അത് നിസ്കാരം ബാത്തിലാക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം എന്ന് ഇബ്നു തൈമിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൈഫ് അതാണ് ഇതിലൊരു, ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. മനസ്സിലായില്ലേ? ഏതായാലും ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളും ശബ്ദം ഉണ്ടാക്കലൊക്കെ എന്താണ്, അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിസ്കാരത്തിൽ തന്നെ പോക്കുന്ന അസാധുവാക്കുന്ന ഏർപ്പാടാണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇനിയൊരു വിഷയം ഇവിടെ അത്തസ്ബീഹു ലിറിജാൽ വത്തസ്ബീഹു ലിന്നിസ എന്ന് പറഞ്ഞു. നിസ്കാരത്തിൽ പുരുഷന്മാർക്ക് തസ്ബീഹാണ്, സ്ത്രീകൾക്ക് തസ്ബീഹാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാൻ അല്ലാഹ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ് എന്ന് പറഞ്ഞാല് വലത് കൈയിന്റെ പുറം, അല്ലെങ്കിൽ വലത് കൈയിന്റെ ഉള്ള്, പിന്നെ ഇടത് കൈയിന്റെ പുറത്ത് ഇങ്ങനെ കൊട്ടലാണ്, ഇതാണ് തസ്ബീഹ്. ചിലർ പറഞ്ഞ് രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ അടിക്കലാണ്. അങ്ങനെ തന്നെ സ്ത്രീകൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യേണ്ടത്, പിന്നെ കൊട്ടേണ്ടത് എന്ന് പറഞ്ഞു. തയ്യം ഇതിനൊരു സംഭവമുണ്ട്. ഈ അത്തസ്ബീഹുൽ റിജാൽ വത്തസ്ബീഹുൽ നിസ എന്ന് റസൂലുള്ള പറയാൻ ഒരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ കുബ പള്ളിന്റെ അടുത്ത് പാർത്തിയിരുന്ന ഒരു വിഭാഗമാണ് ബനു അംറു ബിനു സാലിം. ബനു അംറു ബിനു ഔഫ് അവര് ജേട്ടാഞ്ചന്മാരാണ്. ഒന്ന് ബനു സാലിം ഇബിനു ഔഫും മറ്റൊന്ന് ബനു അംറു ബിനു ഔഫും. ബനു അംറു ബിനു ഔഫാണ് ഇന്നത്തെ കുബ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് പാർത്തിയിരുന്നത്. അവിടുന്ന് കിട്ട് മദീനയുടെ ഭാഗത്തേക്കാണ് ബനു സാലിം ഇബിനു ഔഫ് പാർത്തിയിരുന്നത്. ഈ ബനു അംറു ബിനു ഔഫ് കുടുംബക്കാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി, കച്ചറ. അപ്പൊ ആ കച്ചറ തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അവിടെ പോയി. അങ്ങനെ ആ കച്ചറ അവരോടുള്ള ആ സംസാരത്തിന്റെ ടൈമിൽ നിസ്കാരത്തിന് ടൈമായി, സെലക്ക് ടൈമായി. അപ്പൊ റസൂലുള്ള അവരുടെ ആ പ്രശ്നം തീർക്കണേലും വ്യാപൃതനാണ്. നിസ്കാരത്തിന് സമയമായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുമോ എന്ന് ചോദിച്ചു. ബിലാൽ ചോദിച്ചു അബൂബക്കറോട് നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തയ്യാറായി നിസ്കരിക്കാൻ. അങ്ങനെ ബിലാല് ഇഖാമത്തോടുത്ത് അബൂബക്കർ റളിയല്ലാഹു നിസ്കരിക്കാൻ വേണ്ടി കൈയെട്ടിയപ്പോ റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി വന്ന്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു ഇമാമാണ്, ജനങ്ങൾ നിസ്കരിക്കുക ബാക്കില്. അപ്പോ റസൂലുള്ള വരികയാണ്. റസൂലുള്ള വരുമ്പോ എന്താ സ്വാഭാവികമായിട്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എല്ലാരും പിന്നെ എന്ത് ചെയ്ത്, പിന്നെ റസൂലുള്ള വരുന്നത് അറിയിച്ച് ശബ്ദം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? റസൂലുള്ള വരുന്നതിനെ അറിയിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് എല്ലാവരും കൈകൊട്ടി തോന്നുന്നു, കൈകൊട്ടി. ഏതായാലും ശബ്ദം ഉണ്ടാക്കി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല, എന്നിട്ട് റസൂൽ എന്ത് ചെയ്ത്, വേഗം വന്നിട്ട് ഒന്നാമത്തെ സഫിൽ റസൂൽ നിസ്കാരം തുടങ്ങി. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് കൈ പൊക്കിയിട്ട് എന്ത് ചെയ്ത്, ബാക്കിലേക്ക് മാറിയിട്ട് സഫിലേക്ക് നിന്ന്, എന്തിന്, റസൂൽ വന്നിട്ട് ഇമാം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്ത് ചെയ്ത്, ഇമാം നിന്ന് നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഇതെന്ത്, അത്തസ്ബീഹു ലിറിജാൽ വത്തസ്ബീഹു ലിന്നിസ. പുരുഷന്മാരെന്താ ചെയ്യേണ്ടത്, തസ്ബീഹ് നടത്താണ് വേണ്ടത്, സ്ത്രീകൾ കൈകൊട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ സാഹചര്യം. അപ്പൊ ഇതിന്റെ അർത്ഥം എല്ലാവരും കൈകൊട്ടി, റസൂലുള്ളാഹ് വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്ത്, പിന്നെ ഒച്ച ഉണ്ടാക്കി. ഒച്ച ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ പിന്നെ ഇമാമിന് എന്തെങ്കിലും സംഭവിച്ച്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ മഅ്മൂമീങ്ങൾ എന്തെങ്കിലും ഉണർത്തേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഭൂരിപക്ഷ പണ്ഡിതന്മാര് പറഞ്ഞ് പുരുഷന്മാരെന്ത് ചെയ്യണം, സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയണം. സ്ത്രീകൾ എന്ത് ചെയ്യണം, അവർ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അവരെന്ത് ചെയ്യണം, കൈ കൊട്ടണം എന്ന് പറഞ്ഞ് ഇമാം മാലിക് പറഞ്ഞ എന്താണ്, പുരുഷന്മാരും സ്ത്രീകളും എന്താ ചെയ്യേണ്ടത്, തസ്ബീഹ് ചൊല്ലാണ് വേണ്ടത്, കൈ കൊട്ടരുത്. സ്ത്രീകൾ എന്ത് ചെയ്യരുത്, കൈ കൊട്ടരുത്. സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടത്, തസ്ബീഹ് ചെയ്യാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇമാം മാലിക് അത് പറയാൻ കാരണം റസൂലുള്ള ഇവിടെ ഇത് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ഇവരെന്ത് ചെയ്ത്, പിന്നെ റസൂലുള്ള വരുന്നെന്ന് അറിയിച്ചിട്ട് ബഹളം വെച്ചല്ലോ. അപ്പൊ ബഹളം വെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാര് തസ്ബീഹ് ചൊല്ലിയാണ് വേണ്ടത്, കൈകൊട്ടേണ്ടത് പെണ്ണുങ്ങളല്ലേ എന്ന് ആക്ഷേപിച്ച് പറയുന്നതാണ് ഇവിടെ ചെയ്തതല്ല, അതെ പെണ്ണുങ്ങൾ കൈകൊട്ടാൻ വേണ്ടി പറഞ്ഞതല്ല എന്നാണ് ആര് മനസ്സിലാക്കിയത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇമാമിനെ ഉണർത്താൻ പെണ്ണുങ്ങളും ആണുങ്ങളും തസ്ബീഹ് ചൊല്ലിയാണ് വേണ്ടത് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, അത്തസ്ബീഹു ലിറിജാൽ വത്തസ്ബീഹു ലിന്നിസ എവിടെ? ഫിസ്സലാ നമസ്കാരത്തിൽ. ഇബ്നു ഹജർ ഫിസ്സല എന്നുള്ള ഏറെ ഇവിടെ കൊണ്ടുവരാൻ കാരണം അതാണ്. മാലിക്കികൾ ഈ വിഷയത്തിൽ എന്താണ്, ആ തസ്ബീഹിന്റെ വിഷയത്തിൽ ആ നിസ്കാരത്തിൽ പാടില്ല പെണ്ണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്കും എന്താണ് തസ്ബീഹാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് പറയാൻ പറ്റൂല. കാരണം നിസ്കാരത്തിൽ പെണ്ണുങ്ങളും എന്തന്നെ ചെയ്യേണ്ടത്, പെണ്ണുങ്ങൾ തസ്ബീഹാണ് കൈകൊട്ടാണ് വേണ്ടത്, പുരുഷന്മാരാണ് എന്ത് ചെയ്യുന്നത്, തസ്ബീഹ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയിക്കാനാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. തയ്യം. അപ്പൊ ഇവിടെ പിന്നെ ഒരു ഇമാമിനെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണർത്തേണ്ടി വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണർത്തേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പുരുഷന്മാർ ചെയ്യേണ്ടത് എന്താണ്, തസ്ബീഹാണ്. സ്ത്രീകളോ? സ്ത്രീകൾ കൈകൊട്ടാണ് വേണ്ടത്. ആ ഇമാമിനെ ഉണർത്താനായാലും വേണ്ടില്ല, ഇനി വേറൊരാളെ ഉണർത്താനായാലും വേണ്ടില്ല, നിസ്കരിക്കുന്നവർ ചെയ്യേണ്ടത് അതാണ്. തയ്യബ്. ഇവിടെ ഹനഫികൾക്കൊരു വിഷയം കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഹനഫികൾ പറയുന്നത് ഇമാമിനെ അറിയിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുരുഷന്മാര് തസ്ബീഹും സ്ത്രീകൾ തസ്ബീഹും ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരു വിഷയത്തിനും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതങ്ങനെ അറിയിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമസ്കാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇദാ നാബഹു ശൈഉൻ, പുരുഷന്മാരും ചെയ്യട്ടെ, വലിയുസബ്ബിഹു റിജാൽ വലിയുസഫ്ഫിഖു നിസാ, സ്ത്രീകൾ കൈകൊട്ടുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ള. അപ്പൊ നിസ്കാരത്തിൽ നമുക്ക് ഉണർത്തേണ്ടതായ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ തസ്ബീഹ് ചൊല്ലിയാണ് വേണ്ടത്, സ്ത്രീകൾ ഇങ്ങനെ കൈകൊട്ടുകയുമാണ് വേണ്ടത് എന്നുള്ളത്. അത് ഇമാമിനെ ഉണർത്താനായാലും ശരി, മറ്റെന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനാണെങ്കിലും ശരി. ഇതാണ് അതിലുള്ള മസാലകൾ. ഇൻഷാല്ലാഹ് ഇനിയിപ്പോ അടുത്ത പിന്നെ ആഴ്ചയിൽ നമുക്ക് വേറെ പിന്നെ ഹദീസുകൾ പറയുമ്പോൾ ചിലപ്പോൾ ചില മസാലകൾ അതിലിനിയും വരും.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.